തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൂരെയും ചാരയും ഇരുന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിലെ ആരാധനകളും ധ്യാനങ്ങളും ശ്രദ്ധിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരെയും സഭയിലെ വന്ദ്യരായ വൈദികരെയും വിശ്വാസമൂഹമേ, കർത്തൃനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ചെയ്യുന്നത്. കൊറോണ വന്നത് നമുക്ക് വലിയ പരീക്ഷണവും നമുക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് പിശാചിൻ്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ട് കളയാൻ ഒക്കത്തില്ല. ചില ശിക്ഷകളും പരീക്ഷണങ്ങളും ശോധനകളും ദൈവം തമ്പുരാൻ നമുക്ക് നൽകും. ഏദൻ തോട്ടത്തിലെ വീഴ്ചയിൽ അവരെ പുറത്താക്കുന്ന സമയത്ത് ആദാമിനും ഹവ്വായും ഏദനിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പറയുന്നു, പിതാവായ ദൈവം, നീ മൂലം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തി ചിലപ്പോഴൊക്കെ അതിര് കവിഞ്ഞു പോവുകയാണ്. മനുഷ്യൻ അവൻ്റെ സീമകൾ, അവൻ്റെ ലക്ഷ്മണരേഖകൾ പലപ്പോഴും അതിലംഘിച്ചു പോവുകയാണ്. സ്വാർത്ഥതയും അതുപോലെ തന്നെ എല്ലാം എനിക്കെന്നുള്ളതായ അവനുമനസവും ചതിയും വഞ്ചനയും ഒക്കെ നമ്മിലേക്ക് അങ്ങ് രൂഢമൂലമാകുകയാണ്. ആ സമയത്ത് ഒരു തിരിഞ്ഞ നോട്ടത്തിനുള്ള അവസരമാണ് ഈ കൊറോണയും അതുപോലുള്ള ബാധകളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മളുടെ മനപരിവർത്തനം ദൈവം തമ്പുരാനിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കൊച്ചു സഭയെക്കുറിച്ച് ഈ സഭയിൽ നിന്ന് കടന്നുപോയ 100 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ പരിശുദ്ധ പിതാവിൻ്റെ സന്നിധാനത്തിങ്കൽ, ഇവിടെ പ്രത്യക്ഷത്തിൽ ആദ്യം ആരും ഇല്ലെങ്കിലും ഒന്നിച്ച് കൂടുവാൻ ഒരവസരം ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുക. ഇവിടെ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പെരുന്നാളുകൾക്ക് വരുന്നതിനേക്കാളൊക്കെ എത്രയോ അധികം ആൾക്കാർ ദൂരെയും ചാരയുമായിരുന്ന് ഇവിടുത്തെ ആരാധനകളും എല്ലാം സംബന്ധിക്കുക. ഒരു ഒറ്റ ആരാധനാ സമൂഹമായി തീരുകയാണ്. അതൊരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ആരാധന എല്ലാവർക്കും ഭംഗിയായിട്ട് കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം ദൈവകൃപയാൽ നടക്കുന്നു. അതിനെ നടത്തിപ്പുകാർ ഭംഗിയായി ചെയ്യുന്നു എന്നതിൽ ഞാൻ അവരെ അനുമോദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളിക്കാതെ കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് ദൈവിക ആരാധന മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ദൈവം അവർക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഇട നൽകിയത് ഇവിടെ നിന്ന് കടന്നുപോയ, ഇവിടെ ശാരീരിക പ്രകാരം ഇവിടെ ആയിരിക്കുകയും പിതാവിൻ്റെ സന്നിധി വിശ്രമിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യമാണ്, തിരുശേഷിപ്പിൻ്റെ സാന്നിധ്യമാണ് അതിന് മുഖാന്തരമായി തീർന്നത്. ആ പരിശുദ്ധ പിതാവിൻ്റെ കബറിടത്തിൽ നിന്നാണ് ഈ ആരാധനാ സംവിധാനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുഴങ്ങുന്നത് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതം ദൈവത്തോടൊപ്പം ആയിരിക്കുകയും തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ദൈവീക ശക്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്ത ആ പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ അടുത്തു വരുമ്പോൾ ഇവിടെ വന്ന് ആരാധനയെ സംബന്ധിക്കുവാൻ കഴിയാതെ പോകുന്നതിൽ ഒത്തിരി പേരുടെ ഹൃദയം നീറുന്നുണ്ട്. അവിടെ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന സംഗതി, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആരാധന ഒരു ചടങ്ങും മാത്രമാക്കി തീർക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഓർത്തഡോക്സുകാരുടെ മാത്രമല്ല, ആരാധിക്കുന്ന ആര് തന്നെയാണെങ്കിലും ദേവാലയങ്ങളിൽ പോയി ആരാധിച്ചിരുന്നത് അതിനു വേണ്ടുന്ന ഒരുക്കത്തോടും വിശുദ്ധിയോടും വെടിപ്പോടുമായിരുന്നു എന്ന് നാം ഇന്ന് ചിന്തിക്കണം, അനുഭവിക്കണം. നാം ദൈവസന്നിധാനത്തിങ്കിൽ അടുത്തു വരണമെങ്കിൽ, നമ്മുടെ ആരാധനാലയങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഷോയായിത്തീരുന്നു എല്ലാം. ഷോക്കേസിൽ പല സാധനങ്ങളും വയ്ക്കുന്ന കൂട്ടത്തിൽ ചില വീടുകളിൽ പോയാൽ ദൈവത്തിൻ്റെ പടവും ഉണ്ടാവും, വേദവസ്തുവും എല്ലാം കാണും, അതിനകത്ത് കൊച്ചുങ്ങളെ കളിക്കുന്ന സാധനങ്ങളടക്കം എല്ലാം കാണും. അങ്ങനെയാവരുത് ദൈവത്തെ ആരാധിക്കുന്നത്, അങ്ങനെ ആവരുത് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു തന്ന ആളാണ് പരിശുദ്ധ പരിമള തിരുമേനി. അതുകൊണ്ട് നാം ഓർക്കേണ്ടതായ ഒരു വലിയ സംഗതി, നാം നിമിത്തം നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും ദൈവത്തിൽ നകലാതെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് അടുത്തിരുവാൻ തക്കവണ്ണം ഈ സമയം, ഈ നോമ്പിൻ്റെ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ കാലഘട്ടത്തിൽ ദൈവസന്നിധാനത്തിങ്കിൽ അടുത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ എളുപ്പത്തിൽ കമ്പി വാചകത്തിൽ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, ഇവിടെ പരിശുദ്ധൻ്റെ സന്നിധാനത്തിങ്കിൽ നാം ഒന്നായിരിക്കേണ്ടതിന് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. കൂടുക എന്ന് പറയും ഇവിടെ അല്ലെങ്കിൽ തന്നെയും വിദൂര സ്ഥലങ്ങളാണെങ്കിലും 24 മണിക്കൂറും വ്യത്യസ്ത സമയങ്ങളിലുള്ളിടത്ത്, ചിലത്ത് പാതിരായിരിക്കും, ചിലത്ത് ഉച്ചയായിരിക്കും, ചിലയിടത്ത് വൈകുന്നേരമായിരിക്കും, അങ്ങനെ വിവിധ എന്താ സൂര്യൻ്റെ രശ്മി പതിയുന്ന സ്ഥലത്തെല്ലാം ഈ ഒരേ സമയത്തെ ആരാധന കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കണ്ണുനീരോട് ദൈവത്തോടെടുത്ത് നമുക്ക് ദൈവസന്നിധാനത്തിങ്കിൽ ഇരുന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കേണ്ടതിനായിട്ട്, ഒന്ന്, നാം ഒന്നാകണം, അതാണ് ദൈവത്തിൻ്റെ ഹിതം. അതിനെന്ത് വേണമെന്നറിയാമോ? വിശുദ്ധിയിൽ വളരണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17:11-19 വാക്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ വായിക്കും.
പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു.
ഇത് നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ളതായ പ്രതീക്ഷയും ആശയും ആണ്. കർത്താവ് തൻ്റെ പരിശുശ്രൂഷയുടെ സമാപനത്തിൽ കഷ്ടാനുഭവത്തിനു മുമ്പേ അരുമ ശിഷ്യന്മാരെ അടുത്തിരുത്തി താവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ യോഹന്നാൻ 17:11. രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായി പറയേണ്ടത്. ഒന്ന്, ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിലൊന്നാകേണ്ടതിന് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറയുകയാണ്, ഇവരും വിശുദ്ധരാകേണ്ട ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഒന്നായി തീരണമെങ്കിൽ വിശുദ്ധിയുടെ അംശത്തിൽ നാം വളരേണ്ടതായിട്ടുണ്ട്. അത് നമ്മിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ ഒന്നാകലിനും പറ്റാതെ അവന് മനസ്സത്തിലേക്കും നമ്മുടെ സ്വന്തം കാര്യത്തിലേക്കും നാം പോകുന്നതിൻ്റെ പ്രധാന കാരണം. വിശുദ്ധ കുർബാനയിൽ കാസായും പിലാസം ഉയർത്തി ആഘോഷിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. കാർമികൻ ചൊല്ലും, ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു എന്ന്. കൂടി വരുന്ന വിശ്വാസമൂഹത്തിന് മറുപടി പറഞ്ഞ നിങ്ങൾക്കറിയാം, പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഈ വിശുദ്ധൻ നൽകുന്നത് വിശുദ്ധിയും വെടിപ്പുള്ളവർക്കാണ്. ജനം പറയുന്നു, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും മാത്രമേ വിശുദ്ധരായിട്ടുള്ളൂ എന്ന്. പിന്നെ എങ്ങനെയാണ് ഞാനും നിങ്ങളും വിശുദ്ധരാകുന്നത് എന്ന് പിന്നീടുള്ള പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാം. അവിടെ കാണുന്നു, പരിശുദ്ധനായ ഏകപിതാവ് ഒന്നായിരിക്കുന്ന പിതാവിനും കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ഈ വിശുദ്ധ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ജനം പറയുന്നു, പരിശുദ്ധനായ പിതാവും പുത്രനും പരിശുദ്ധവുമായി മാത്രമേ വിശുദ്ധരുള്ളൂ എന്ന്. പിന്നെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരമാണ് ജീവനും കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോട് കൂടെയുണ്ട്. അപ്പം ജനം പറയും ആമീൻ, അപ്രകാരം തന്നെയെന്ന്. രണ്ടാമത് വീണ്ടും പറയുന്നു, തൻ്റെ വലിയൊരു കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. പുത്രൻ നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നാമും വിശുദ്ധരാകുന്നു. വീണ്ടും പറയുന്നു, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തേക്കുന്ന ജീവനിലേക്ക് പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഈ മൂന്നാളത്തങ്ങളും നമ്മളോടുകൂടി ഉണ്ടായിരിക്കും. അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. പ്രാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മൾ ഒന്നാകേണ്ടതിന് ഇവരെ തന്നെ ഇവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ് കർത്താവിനോടുള്ള കർത്താവ് പരിശുദ്ധ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. അവർ മൂന്നു പേരും നമ്മോടുകൂടെ എപ്പോഴുണ്ടോ അപ്പോൾ നാം എല്ലാവരും വിശുദ്ധരായിത്തീരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കാം. സങ്കീർത്തനം 51:7 ഇപ്രകാരം കാണുന്നു,
ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാം ഹിമത്തേക്കാൾ വെണ്മയുള്ളവരാകണം. നാട്ടുഭാഷയിൽ ചൊൽത്തുണ്ട്, മഞ്ഞുകട്ടയിൽ പെയിൻ്റ് അടിക്കാൻ പറ്റുമോ എന്ന്. മഞ്ഞുകട്ടയിൽ പെയിൻറ്റ് പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ദാവീദ് പാടി പറഞ്ഞത്, എന്നെ ഹിമത്തേക്കാൾ വെണ്മയുള്ളതാക്കി തീർക്കണം, വെണ്മയുള്ളതായി തീരണം. എന്നാൽ മാത്രമേ പിതാവിനോടും പുത്രനോടും പരിശുദ്ധ രൂഹായിട്ടും കൂടെയുള്ള ചേർച്ചയിലും നമ്മൾ ആയിരിക്കൂ എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് അറിയേണ്ടതാണ്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ആത്മീയത തമ്മിലുണ്ടാകുന്നത്. ആത്മീയത ഉണ്ടാകുമ്പോൾ അഖണ്ഡത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവും. എൻ്റത് എന്ന ചിന്ത ഉണ്ടാവില്ല, പിന്നെ എനിക്ക് വേണ്ടി മാത്രമെന്നുള്ള ചതിപ്രയോഗങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പനെ കൊല്ലണമെന്ന് തോന്നത്തില്ല. വസ്തു വീതം വയ്ക്കുമ്പോൾ എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് തോന്നത്തില്ല. എനിക്ക് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ എന്നുള്ള ഞാൻ എന്നുള്ള മാറ്റി ഞങ്ങളെല്ലാവരും എന്നുള്ള ചിന്തയിലേക്ക് വരും. നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് ഞാൻ എന്നുള്ള ചിന്ത, അത് മാറണം. അത് മാറണമെങ്കിൽ നമ്മിൽ നിന്ന് അശുദ്ധി മാറിപ്പോകേണ്ടത് അത്യാവശ്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. യെശയ്യാ പറയുന്നു, ദിവ്യ സാന്നിധ്യം കണ്ടപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന്. അശുദ്ധിയുള്ള അവസ്ഥയിൽ വസിക്കുന്ന ജനത്തോടും അശുദ്ധിയുള്ള അവസ്ഥയിലുമാണ് ഞാൻ. എന്നെ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു, ഞാൻ ഈ വിശുദ്ധി മുമ്പാകെ നിൽക്കുമെന്ന് ചോദിക്കുക. അപ്പോഴാണ് സറാഫുകൾ ഒരുത്തൻ അവൻ്റെ പശ്ചാത്താപവും അനുതാപവും കണ്ടിട്ട് അവന് വിശുദ്ധ കുർബാനയുടെ മുൻകൂറിയായ തീക്കണലെടുത്ത് അവൻ്റെ നാവിന്മേൽ തൊടിയിച്ച് പറയുന്നത്, ഇത് നിൻ്റെ അതിരത്തിൽ തൊട്ടതിനാൽ നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അപ്പോഴാണ് അവന് തൃത്വത്തിൻ്റെ മധുരസ്വരം കേൾക്കാൻ പറ്റിയത്. അവിടെ പറയുന്നുണ്ട്, ഞാൻ നാം ആരെ അയക്കും ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം യെശയ്യാ കേൾക്കുവാനായിട്ട് കഴിയുന്നത്. അവനിൽ നിന്ന് കറയും കൺമഷും ഒക്കെയും കഴുകിക്കളയുന്നതായ ഒരവസ്ഥ. ഇങ്ങനെ ഏകമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കായിത്തീരുവാനായിട്ടാണ് പരിശുദ്ധ സഭയായാലും നമ്മുടെ കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയിലായാലും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നായിരിക്കേണ്ടതിന് വിശുദ്ധിയുള്ള അവസ്ഥയിലായിത്തീരുക. വിശുദ്ധിയുള്ള അവസ്ഥയിലായിത്തീരണം എന്തുവേണമെന്ന് അറിയാമോ? പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ, അതായത് ഒരു 10-20 വർഷം മുമ്പ്, അന്നൊക്കെ കെട്ടിടം വാർക്കണമെങ്കിൽ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് വളരെ കൗതുകമുള്ളതാണ്. ഇന്നൊന്നും അത് കാണാൻ കിട്ടത്തില്ല. കെട്ടിടം വാർക്കണം, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? മെറ്റൽ വേണം, മണൽ വേണം, സിമെൻറ്റ് വേണം, പിന്നെ കമ്പി. കമ്പിയിൽ തുരുമ്പ് പാടില്ല, മെറ്റലിൽ അഴുക്ക് പാടില്ല. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ കൊട്ടയ്ക്കകത്തും അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ വെച്ച് കഴുകിയെടുക്കും മെറ്റൽ. ചെളിയും മണ്ണ് ഒട്ടുമില്ലാതെ ശുദ്ധീകരിച്ചെടുക്കും. മണൽ നന്നായിട്ടരിക്കും. അതുപോലെ തന്നെ സിമെൻറ്റും അരിച്ച അന്ന് ഉപയോഗിക്കുകയുള്ളായിരുന്നു. അന്ന് പണിത കെട്ടിടമൊന്നും ഇന്നും പോയിട്ടില്ല. അന്ന് പണിത കെട്ടിടം ഇന്നും ബലത്തുള്ളതായിട്ടിരിക്കും, ചോരുന്നില്ല. ഇന്ന് പണിയുന്ന കെട്ടിടങ്ങൾ പണിതതിൻ്റെ പിറ്റേ വർഷം തന്നെ നമുക്ക് മുകളിൽ ടിൻ ഷീറ്റ് ഇട്ട് മേയണം. എന്നാലേ മഴത്തുള്ളി അകത്ത് വീഴാതെ പുറത്ത് പോകത്തുള്ളൂ. അപ്പോൾ ഈ അശുദ്ധി, കൺമഷം, ഇത് നമ്മിൽ എപ്പോഴും ഉണ്ടപ്പോഴും ചേർച്ച ഉണ്ടാവില്ല, ചോർച്ചയേ ഉണ്ടാവുള്ളൂ. ചേർച്ചയ്ക്ക് പകരം ചോർച്ചയുണ്ടാവും. വിശുദ്ധി ഇല്ലാത്ത അവസ്ഥയിൽ, അശുദ്ധിയുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു ചേർച്ചയുടെ അവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ലെന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ടാണ് ഇന്ന് അച്ഛന്മാർ, ഇന്ന് നമ്മുടെ കൊയർ, സെമിനാരിയിലെ കൊയർ ചെമ്മാശനും അച്ഛന്മാരും കൂടെ പാടി എന്നുള്ളിലെന്നും വസിച്ചിടുവാന്നുള്ളത് ചൊല്ലി. എങ്ങനെ ചൊല്ലിയേ? എന്നിൽ അശുദ്ധനും ചേലിയില്ലാത്തവനും ചേർന്ന് വസിക്കുകയില്ല. എന്നിൽ അശുദ്ധനും ചേലിയില്ലാത്തവനും ചേർന്ന് വസിക്കുകയില്ല. ഇത് ഞാൻ നിങ്ങൾ നോക്കണം. എന്നിൽ അശുദ്ധനുണ്ടോ? എന്നിൽ ചേലിയില്ലാത്തവനുണ്ടോ? ചേലയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, പഴയ നിയമപ്രയോഗമാണ്. ചേല അഗ്രകർമ്മം കളഞ്ഞതിന് ശേഷം ചേലയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഹൃദയത്തിൻ്റെ പരിച്ഛേദന യഹോവാം ദൈവം സീനായ് മലയിൽ വെച്ച് പറയുന്നതാണ്. തെറ്റുകളിൽ നിന്നുള്ള പ്രായച്ചത്തത്തിന് ചേലിയില്ലാത്ത അവസ്ഥ. അപ്പോൾ എന്നിൽ അശുദ്ധനും ചേലിയില്ലാത്തവനും ചേർന്ന് വസിക്കുകയില്ല. അവിടെ ചൊല്ലുന്ന എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗം മണ്ണവം വിട്ട് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. പുത്രൻ തമ്പുരാൻ ഇറങ്ങി വന്ന കാര്യമാണ് ഞാനും നിങ്ങളും അവിടെ വായിച്ച് കേൾക്കുന്ന പാടി കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മിൽ ഓർക്കേണ്ടതായ ഒരു സംഗതി, ദൈവത്തോടൊപ്പമായിരിക്കാൻ, പുത്രനോടൊപ്പമായിരിക്കാൻ, പരിശുദ്ധ ദൂതനോടൊപ്പമായിരിക്കാൻ തക്കവണ്ണം ഒരു അനുഗ്രഹീത അവസ്ഥയാണ്. അതിനാണ് ഏദനിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിയത്. അവനോടൊപ്പമായിരിക്കാനായിട്ടാണ് അവൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തോടൊപ്പമായിരിക്കുവാൻ, ഒരൊറ്റ കുടുംബമായി, മനുഷ്യൻ ഒറ്റ കുടുംബമായിരിക്കാനായിട്ടാണ് ദൈവം തമ്പുരാൻ മനുഷ്യനെ ആക്കി വെച്ചത്. പക്ഷെ അവിടെ ഹവ്വായുടെ ചേലയില്ലാത്ത അവസ്ഥ, അശുദ്ധമായ അവസ്ഥ, തനിക്ക് പോരാ എന്നുള്ള അവസ്ഥയുടെ ചിന്തയിൽ നിന്നാണ് വീഴ്ചയിലേക്ക് ആദാമൂഹവുമായി വന്ന് വീഴുന്നത്. ഇത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ കൊലപാതകമുണ്ടായി. അവിടെ ദൈവത്തിൽ നിന്ന് എപ്പോൾ അകന്നുവോ ആ സമയത്ത് അവിടെ കൊലപാതകം ഉണ്ടാകുന്നതായിട്ട് നാം പ്രത്യേകിച്ച് ഓർക്കണം. ഈ ഏകമായ അവസ്ഥ വെച്ചുകൊണ്ടാണ് നമ്മുടെ കൂദാശകളുടെ ക്രമീകരണങ്ങൾ. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. വിവാഹ കൂദാശയിൽ ചെല്ലിച്ച് നോക്കിയേ, അവിടെ പറയുന്നത് മോതിരം കൊടുക്കുമ്പോൾ മണവാളിനോട് പറയും, കർത്താവ് യേശുമിശിഹായുടെ വലങ്കയിൽ നിങ്കിലേക്ക് നീട്ടപ്പെടുന്നു. അതായത് ദൈവം തമ്പുരാൻ കർത്താവ് യേശുമിശിഹ അവനല്ലെങ്കിൽ അവൾക്ക് മോതിരം കൊടുക്കുന്നു, കിരീടം കൊടുക്കുന്നു. പരിശുദ്ധ സ്വർഗീയ പിതാവാൻ ദൈവമാ സ്വർഗത്തിൽ നിന്ന് കിരീടം ഇറക്കി വസിപ്പിക്കുകയാണ്. അത് കാർമ്മികം ചെയ്യുന്നേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹീത കുടുംബം, ആ അനുഗ്രഹീത കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നുകൂടി വിശദമായി ചിന്തിച്ചാൽ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നിങ്ങൾ എൻ്റെ കൊമ്പുകളാണ്, നിങ്ങൾ എന്നിൽ വസിക്കുന്ന കൊമ്പുകളാണ്, ദൈവത്തിൽ വസിക്കുന്ന കൊമ്പുകളാണ്. ഒരു ചെറുക്കനെയും പെണ്ണിനെയും കൂടെ വിവാഹത്തിന് നിർത്തുമ്പോൾ ഒരു മൊട്ടുണ്ടാകുകയാണ് മുള്ളി മുന്തിരിവള്ളിയിൽ. ആ മൊട്ടിൽ നിന്ന് പിന്നെയാണ് ശാഖകളുണ്ടാകുന്നത്. അവിടെ വഞ്ചന കാണിച്ച് ഭാര്യയും ഭർത്താവും പിണങ്ങാൻ പറ്റത്തില്ല. അത് ദൈവഹിതമല്ല. കർത്താവ് എവിടെയും പറഞ്ഞിട്ടില്ല പിണങ്ങി പിരിയാൻ. സ്വാർത്ഥത വരുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നത്. സ്വാർത്ഥത വരുമ്പോഴുകൊണ്ടാണ്. സ്വാർത്ഥത വിട്ട് ഇത് ഞാൻ എൻ്റെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം വരുമ്പോൾ സ്വാർത്ഥം ഉണ്ടാവില്ല. പരിശുദ്ധ റൂഹായാണ് അവരെ ഒന്നിപ്പിക്കുവാനായിട്ട് പ്രേരണ കൊടുക്കുന്നത്. പട്ടംകുടയാണെന്ന് നോക്കിയോ, ഒന്നും കാർമ്മികനല്ല ചെയ്യുന്നത്. പട്ടംകുടയിൽ പറയുന്നു, പോളികർപ്പോസ് മുതലാപോലീത്തായുടെ കരങ്ങളാൽ പരിശുദ്ധ റൂഹ പട്ടം കെട്ടി. പ്രാവാം ദൈവം തോട്ടക്കാരൻ, കർത്താവ് മുന്തിരിയുടെ ചുവട് കട, പരിശുദ്ധ റൂഹ അതിൻ്റെ കാര്യസ്ഥൻ എന്നിവ. അതങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാര്യസ്ഥൻ എന്നുള്ള പ്രയോഗം ശരിയാവുള്ളൂ. കൃഷി നോക്കുന്ന കാര്യസ്ഥൻ, എന്നെ നിങ്ങളെയും ആത്മീയമായി തിരിഞ്ഞു വരുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യസ്ഥനാണ് പരിശുദ്ധ റൂഹ എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ടാണ് പെസഹായുടെ കുർബാനയിൽ അനുഭവിക്കുമ്പോൾ പറയുന്നത്, രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം. ദൈവ ഒരു ഒറ്റ വീട്, ഒറ്റ സമൂഹം, ദൈവത്തിലെ ചേർന്ന് നിൽക്കുന്നതായ സമൂഹം, ഈ ചിന്തയാണ് പരിശുദ്ധ പരുമേൽ തിരുമേനിയെ നയിച്ചതും നടത്തിയതുമെല്ലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് സമൃദ്ധിയായിട്ട് നൽകുന്നത് എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കുക. നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കിലേക്ക് അടുത്ത് വന്ന് നമ്മിൽ നിന്ന് അശുദ്ധമായ ചിന്തകൾ, ഞാനെന്ന ചിന്ത, വഞ്ചന, ചതി ഇവയെല്ലാം മാറ്റണം. നമ്മിൽ നിന്ന് നിഷേധാത്മകമായ കാര്യങ്ങൾ മാറ്റിക്കളയണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി മാറ്റിക്കളയണം. ഭാരതത്തിൻ്റെ ജ്യോതിഷ പണ്ഡിതനായ വരാഹമിഹിരൻ പറയുന്നത് എന്താണെന്നറിയാമോ? വക്രത, കുടിലത, ചതി, വഞ്ചന, ഏഷണി, കുശുംബ, കുന്നായ്മ, ഇങ്ങനെയുള്ളവിടത്തെ നെഗറ്റീവ് എനർജി പുറപ്പെടുവിച്ചിരിക്കും. അങ്ങനെയുള്ളിടത്ത് പോകരുത്, അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുത്. എന്നെ കേൾക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്, നിങ്ങളെ വീട്ടിൽ മറ്റുള്ളവർക്ക് വരാൻ പറ്റുമോ? നിങ്ങൾ മറ്റുള്ളവർ വീട്ടിൽ കയറിയാൽ വീട്ടിൽ കുഴപ്പമുണ്ടാവുമോ? ചില ആൾക്കാർ ചില വീട്ടിൽ ചെന്ന് കയറിയിച്ചിറങ്ങിയാൽ പിന്നെ ആ വീട്ടിൽ നാശമാണ്. ചിലപ്പോൾ നല്ല സ്നേഹത്തോടും ഇഷ്ടത്തോടും കഴിയുന്ന ഭാര്യയും ഭർത്താവും മക്കളുമായിരിക്കും, പിന്നെ പിന്നെ തുണയവൾ മുടിഞ്ഞ് തേച്ച് കഴുകും. എന്താ കാര്യം അറിയാമോ? ആവശ്യത്തിന് നെഗറ്റീവ് എനർജി അവിടെ സംഭാവന ചെയ്ത് വെച്ച് പോകും. അതുകൊണ്ട് നാം ഓർക്കുക, എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, എന്നിൽ ഉണ്ടാവേണ്ടത് ശുഭാത്മക ചിന്തയാണ്, അതായത് പോസിറ്റീവ് എനർജി. എന്നിൽ നിന്ന് എപ്പോൾ പോസിറ്റീവ് എനർജി പുറപ്പെടുമോ അപ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, അവിടെ പരിശുദ്ധർവഹായം ഉണ്ടാവും. അവിടെ ദൈവം വസിക്കുന്ന മന്ദിരമാണ്. പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരമായി വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം നാം പ്രത്യേകിച്ച് പരിശുദ്ധ പരിമള തിരുമേനി നമുക്ക് കാണിച്ചിരുന്ന ഒന്നാമത്തെ സംഗതി ഇതാണ്. അതായത് ദൈവത്തോടൊപ്പം വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിക്കുക, ഇതാണ് പരിശുദ്ധ പരിമള തിരുമേനി നമുക്ക് ഏറ്റവും വലിയ. വിശുദ്ധിയെക്കുറിച്ച് പരിമള തിരുമേനി പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി. അതിനു മുമ്പിൽ ഏത് ശക്തി നിന്ന് വിറയ്ക്കും? ദൈവാത്മാവ് വസിക്കുന്ന വ്യക്തികളും അങ്ങനെയായിത്തീരും. ഒന്നുകൂടി ഞാൻ പറയാം, വിശുദ്ധിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി. അതിനു മുമ്പിൽ ഏത് ശക്തി നിന്ന് വിറയ്ക്കും? ദൈവാത്മാവ് വസിക്കുന്ന വ്യക്തികളും അങ്ങനെ തന്നെയായിത്തീരും. ദൈവാത്മാവ് എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ടാണ് മോശയുടെ പിൻഗാമിയായ യോശുവയോട് യഹോവ കൽപ്പിച്ചത്, നീ ധൈര്യവും ഉറപ്പുള്ളവനായിരിക്കുക, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സങ്കീർത്തനൻ പറയുന്നത് എന്താ? ഒരു മനുഷ്യൻ്റെ വഴിയിൽ, സങ്കീർത്തനം 37:24, 23, 24 അച്ഛനിപ്പം വായിക്കും.
ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു, അവൻ വീണാലും നിലംപരിചാകിയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു.
ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു, അവൻ വീണാലും നിലംപരിചാകിയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങും. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പരിമൽ തിരുമേനിയുടെ ജീവിതത്തിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടായിരുന്നു ഈ ജീവിതം. അന്നത്തെ പോലെ ഗൾഫിൽ നിന്ന് പണം കിട്ടാനില്ല, അമേരിക്കയിൽ നിന്ന് പണം കിട്ടാനുള്ള കാലമല്ല. പിടിയേരി പിരിച്ചാണ് ദൈനംദിന കാര്യങ്ങൾ നടത്തി. വീട്ടിലേക്ക് എഴുതിയ കത്ത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പറഞ്ഞ ഒരു ഡോക്ടർ ഈ അടുത്തിടെ കടന്നുപോയി. അദ്ദേഹം പരിശുദ്ധ പരിമളത്തിന് ഭവനത്തിലേക്ക് അയച്ച കത്തുകളെല്ലാം ക്രോഡീകരിച്ചൊരു പുസ്തകമാക്കിയിട്ടുണ്ടായിരുന്നു. അത് വായിക്കണം. വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, വെട്ടിക്കൽ താമസിക്കുന്ന സമയത്ത് വീട്ടിലെ ഒരാൾക്ക് എഴുതുകയാണ്, എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, ഇത്ര ഇടങ്ങഴി അരിയും അതുപോലെ ഇത്ര അണയും കൊടുത്തു വിടണം, ഇതിനു മുമ്പ് പറ്റിയതും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നിത്യവൃത്തിക്ക് വകയില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ടും അലർത്തിയിരുന്നില്ല. ആവശ്യങ്ങൾ അതാത് സമയം നടന്നിരുന്നു. നമ്മെപ്പോലെ ഇന്ന് പണത്തിൻ്റെ സമൃദ്ധിയിലല്ലായിരുന്നു അദ്ദേഹം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കിയറിയുന്നു. ആ സമയത്ത് പോലും ദൈവത്തിൽ നിന്ന് അകലാതെ ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ വെട്ടിക്കൽ ദേറായിൽ വെച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്ന രണ്ട് സ്ഥലത്തിൻ്റെയും പ്രത്യേകത, വെട്ടിക്കൽ ദേശത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു എന്നും അവിടെ കുറേ അനിഷ്ടങ്ങളുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ താമസത്തിന് ശേഷം ആ അവസ്ഥയിൽ നിന്നും വിഭിന്നമായി തീർന്നു. നമ്മുടെ തന്നെ കാട്ടുമങ്ങാട്ട് ബാബമാർ താമസിച്ചിരുന്നവർ, റമ്പാച്ചന്മാരിൽ പലരും ഒരു മറ്റു ബോധത്തിന് പ്രശ്നമുണ്ടായതായും യക്ഷിയുടെ ഇത് കേട്ട് ശല്യം ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് ശേഷം അതവിടെ നിന്ന് മാറി. ഇവിടെ അങ്ങനെ ആയിരുന്നല്ലോ, മനുഷ്യ വാസാദ്യം ഇല്ലാഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വന്ന് താമസിച്ചത്. ഈ മനുഷ്യ താമസം ഇല്ലാത്തിടത്ത് മനുഷ്യ താമസത്തിന് സജ്ജമാക്കാനുള്ളതായ സിദ്ധിവിശേഷം പ്രാപിച്ച ആളായിരുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവീക ശക്തി, തന്നിലുള്ള ദൈവീക ശക്തി കൊണ്ട് അത് ഭംഗിയാക്കുവാൻ തക്ക സിദ്ധിവിശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സിദ്ധിവിശേഷം അദ്ദേഹം പ്രാപിച്ചത് ദിനംതോറിയുള്ള വേദപുസ്തക പാരായണം, അതുപോലെ തന്നെ ധ്യാനം. ശിഷ്യന്മാർക്ക് വേദപുസ്തകം എന്ന് പറഞ്ഞു ദിവസവും പ്രഭാത നമസ്കാരത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ധ്യാനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ധ്യാനം എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ധ്യാനത്തിന് ഒരു ആവൃതിയില്ലായിരുന്നു. അന്ന് വള്ളത്തിലൊക്കെയാണ് പോയിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ട പ്രത്യേക സമയം അദ്ദേഹം കണ്ടെത്തിയിരുന്നു കർത്താവിനാൽ അനുഗ്രഹിച്ചത്. ഇത് നാം അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് മനുഷ്യവാസമല്ലാതിരുന്നിടത്ത് വാസയോഗ്യമാക്കുവാനുള്ള സിദ്ധിവിശേഷം അദ്ദേഹത്തിന് കഴിഞ്ഞു. പുത്ര ദൈവത്തോളം അത് കർത്താവ് പറയുന്നില്ലേ, ഗുരുവിനോളമാകുന്നത് ശിഷ്യന് മതി. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ നാമൊക്കെയും അങ്ങനെ ആയിത്തീരുവാൻ ഉദ്ദേശിക്കുന്നു. അത് ആ സ്വരൂപത്തിൻ്റെ മഹിമയിൽ പരിശുദ്ധ പരിമേൽ തിരുമേനി വളർന്നു. അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ ദൈവത്തോളം ഉയർന്നു ഈ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഈ ആത്മീയബന്ധമാണ് അദ്ദേഹത്തെ ഒരു ഒരു പുരുഷായുസിലേറെ ചെയ്യാൻ, അത് ഒന്നുമല്ല പല പുരുഷായുസ് ചെയ്ത് തീർക്കാൻ കഴിയാത്തത്രയും ജോലികളും ചുമതലകളും ചെയ്തു തീർക്കുവാൻ. നമ്മുടെ വിചാരം അദ്ദേഹം പ്രാർത്ഥിച്ച് ഇരിക്കുന്നു എന്ന് മാത്രമാണ്. ഇതിൻ്റെ ഒരു മഹിമ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലുണ്ട്. പട്ടശ്ശേരി തിരുമേനി, ഗിവർഗീസീതൻ ബാബ അങ്ങനെ പോകുന്നു. ആലുവയിലെ വലിയ തിരുമേനി എൻ്റെ മുൻഗാമിയാണ് അവിടെ. അദ്ദേഹമൊക്കെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽപ്പെട്ടതാണ്. ആ ശിഷ്യന്മാരിലും ഈ മഹത്വമുണ്ടായിരുന്നു. ഗിവർഗീസീതൻ ബാബായും അതുപോലെ തന്നെ, അതായത് കല്ലാച്ചേരി ബാബായും ആലുവയിലെ വലിയ തിരുമേനി ഒക്കെ വളരെ സ്നേഹത്തിലും അടുപ്പത്തിലുമായിരുന്നു. രണ്ട് വ്യത്യസ്ത ചിന്താഗതിക്കാരായിരുന്നിട്ട് പോലും അവരിൽ ശത്രുതയില്ലായിരുന്നു. അവർ സംസാരിക്കുന്ന ജ്യേഷ്ഠനും പറഞ്ഞായിരുന്നു, തമ്മിൽ തമ്മിൽ കാണുമായിരുന്നു. ഇത് ആ വിശുദ്ധിയുടെ നിറകുടമായിരുന്നത് കൊണ്ടാണ് അതിന് സാധിച്ചത്. ആ നിറകുടത്തിൽ നിന്ന് പകരപ്പെട്ടതാണ്, ദൈവത്തിൽ നിന്ന് കൃപയും കരുണയും പകരപ്പെട്ട ആളായിരുന്നു പരിശുദ്ധ പരിമേൽ തിരുമേനി എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നാം ഓർക്കേണ്ടത് പരിശുദ്ധ പരിമേൽ തിരുമേനിയിൽ നിന്ന് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കിൽ നിന്ന് കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടത് അടുത്തത്, രണ്ടാമത്തെ വിഷയം, നാം ദേശത്തിനും കാലത്തിനും വിളക്കുകളായിത്തീരണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:14 കാണുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യോഹന്നാൻ 8:12 പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ദൈവത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വിളക്കുകളാണ് ഞാൻ നിങ്ങളും. വിളക്കെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വിളിക്കപ്പെട്ടതാണ്, പ്രകാശിക്കാനായിട്ട്. കർത്താവ് യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 5:10 പറയുന്നുണ്ട്, വിളക്ക് തണ്ടിന്മേലത്രേ വയ്ക്കേണ്ടത്, അത് മറഞ്ഞിരിക്കുവാൻ പാടില്ല. മറഞ്ഞിരിക്കുക മാത്രമല്ല, മറയ്ക്കപ്പെടാനും പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം അതിനകത്തു നിന്ന്. നാം പലപ്പോഴും പ്രകാശത്തെ തമസ്കരിക്കുവാൻ നിൽക്കുന്നവരാണ്. ദൈവത്തിൻ്റെ മക്കളാണെന്നും പറഞ്ഞ്, ദൈവത്തോടൊപ്പമാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുവാനും തമസ്കരിക്കുവാനുമായിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ വിളക്ക് തണ്ടിന്മേലാണ് വയ്ക്കേണ്ടത്. അത് കുട്ട കൊണ്ട് മറയ്ക്കരുത്, കട്ടിൽ കീഴ വയ്ക്കരുത്, അതെല്ലാവരും കാണുവാൻ തക്കവണ്ണം തണ്ടിന്മേൽ വയ്ക്കണം. ഞാനും നിങ്ങളും ലോകത്തിന് പകർന്നു കൊടുക്കേണ്ട വിളക്കുകളാണ് പ്രകാശം ചുരുക്കുക. അതുകൊണ്ടാണ് സ്വസ്ഥോസ്തിന് ക്രമത്തിൽ ഇന്ന് നിങ്ങൾ ചൊല്ലിക്കേട്ട് കാണുമായിരിക്കും. അവിടെ പറയുന്നുണ്ട്, കർത്താവേ നിൻ്റെ കരുണയും കരുതലും വന്നു ഞങ്ങളിൽ വന്നു വസിച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും വന്നു വസിച്ച്, കവിഞ്ഞൊഴുകുമാറാകണമേ പ്രകാശത്തിൻ്റെ ഒരു പകർച്ച ചുറ്റുവട്ടമുണ്ടാകുക. പരുമലയിൽ അദ്ദേഹം വന്ന് താമസിച്ചു, വെട്ടിക്കൽ വന്ന് താമസിച്ചു, അവിടെയൊക്കെ ആ പ്രഭയുടെ സുപ്രഭ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. നാം ഓർക്കേണ്ടതാണ്, ഒന്നാമത് ഞാനും നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കാൻ തക്കവണ്ണം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്ന് പ്രകാശം സ്വീകരിക്കണം. ദൈവത്തിൽ നിന്ന് പ്രകാശം സ്വീകരിക്കണേ എങ്ങനെയാ? നമുക്ക് കാണുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് അല്ല നാം കാണുന്ന കണ്ണാട, മുഖം നോക്കുന്ന കണ്ണടയിൽ നമ്മുടെ മുഖം പ്രതിഫലിക്കണമെങ്കിൽ കണ്ണട ഭംഗിയായിരിക്കണം. കണ്ണടയിൽ അഴുക്കും കേടും ഒക്കെ ഉണ്ടെങ്കിൽ, അത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന കണ്ണാടിക്ക് കേടുണ്ടെങ്കിൽ നമ്മുടെ ചിത്രം നന്നാവില്ല. പൊട്ടലുണ്ടെങ്കിൽ ചിത്രം നന്നാവില്ല. ദൈവത്തിൻ്റെ ഛായ മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിക്കണമെങ്കിൽ നമ്മിലും അത് പാടില്ല. അഴുക്കും കളങ്കങ്ങളും ഒന്നുമില്ലാത്ത ഒരവസ്ഥാവിശേഷം നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഓർക്കുക. നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, അത് കർത്താവിൽ നിന്നാണ് അത് പറയുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു, വീണ്ടും പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം ചന്ദ്രൻ സ്വീകരിക്കുന്ന പോലെ ആവണം. ഈ അടുത്തിടയിൽ സൂര്യഗ്രഹണം നമുക്ക് കാണാൻ കിട്ടി. എന്തുകൊണ്ടാണ്? ഭൂമി കയറി ഇടയ്ക്ക് നിന്നു, പിന്നെ അപ്പം ചന്ദ്രനിൽ നിന്ന് പ്രകാശം കിട്ടത്തില്ലല്ലോ. അപ്പം നമുക്ക് ഈ ഗ്രഹണം ഉണ്ടാക്കിയത് സൂര്യനാണ്. ചിലപ്പം ചന്ദ്രനും ആ പണി ചെയ്യും, മറച്ചു കളയും. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രഭയും പ്രകാശവും പ്രബലതയും മറയ്ക്കുന്നവരായിരിക്കാൻ തക്ക വണ്ണം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് നാം ലോകത്തിൻ്റെ വെളിച്ചമാണ്, അത് തണ്ടിന്മേൽ വയ്ക്കണം. രണ്ട്, ഇരട്ട ജ്വാല പാടില്ല. നമുക്ക് ചിലപ്പോഴൊക്കെ മിടുക്കായിട്ട് തോന്നുന്നതാണ് ഇരട്ട സ്വഭാവം. എനിക്ക് രണ്ട് സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് നല്ലതാണെന്ന് ചിലർക്കൊക്കെ തോന്നാറുണ്ട്. അത് നല്ലതല്ല എന്നാണ് പ്രാക്കന്മാർ കാർണവന്മാർ നമ്മളോട് പറയുന്നത്. ഇരട്ട ജ്വാല അശുഭകരമാണ്, അത് നമ്മെ നശിപ്പിച്ചു കളയും. അതൊരു തണുപ്പായി നമുക്ക് ചിലപ്പം തോന്നിയേക്കാം, പക്ഷേ പിന്നീട് നമുക്ക് നാശമായിരിക്കും. ഞാൻ എറണാകുളത്ത് അച്ഛനായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു നല്ല മനോഹരമായ ഒരു സാധനം കൊത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇത് മരുതിയേലൊക്കെ കയറുന്ന ഒരു സൈസ് ഇത്തിളാണ്. അതിനൊരു പ്രത്യേകത, ഇത്തിൾ കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറേ കഴിയുമ്പോൾ ഈ ഇത്തിൾ വലുതായി ഈ മരുതിനെ ഇറുക്കും, ഇറുക്കി അതങ്ങ് ജാമാവും. ഈ മരുത് മരിക്കും, ചത്തു വീഴും, ഉണങ്ങി വീഴും. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഈ ഇത്തിളും വീഴും. നമ്മിൽ അറിയാതെ കയറുന്ന ലഹരികൾ, നമ്മിലുള്ളതായ അശുഭകരമായ കാര്യങ്ങൾ നമ്മുടെ നാശത്തിന് തന്നെ വഴിയൊരുക്കിയേക്കാം. അതുകൊണ്ട് നമ്മൾ അവയെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് ഈ പ്രകാശത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതി, ചാഞ്ചാട്ടം പാടില്ല. നേരെ വാ, നേരെ പോന്ന് പറയുക, സ്ട്രെയിറ്റായിട്ട് നിൽക്കുക. സ്ട്രെയിറ്റായിട്ട് നിൽക്കാനായിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ വിളക്കിനെ മറയ്ക്കാനായിട്ട് ഒരു കവറിങ് വയ്ക്കാറുണ്ട്. ആ കവറിങ് പലപ്പോഴും, പ്രത്യേകിച്ച് പഴയകാലത്ത് ചിമ്മിനി വിളക്കിനൊരു കവറുണ്ട്. ഇപ്പം വിളക്ക് നമ്മുടെ നമസ്കാരമേശപ്പുറത്തൊക്കെ വയ്ക്കുന്ന മെഴുതിരിക്കാലിന് കവറിങ് ഉണ്ട്. ആ കവറിന് ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ വെളുത്തതാണ്, പ്രകാശം കിട്ടാനായിട്ട് പല കളറുകൾ വെക്കും, വെട്ടം കാണാൻ ഷോയ്ക്ക് വെക്കുന്നുണ്ട്. പക്ഷേ പ്രകാശം കിട്ടാനായിട്ട് വെക്കുന്നതാണെങ്കിൽ അത് അഴുക്ക് പറ്റാൻ പാടില്ല. മാത്രമല്ല, മെഴുകുതിരി ആ ഗ്ലാസ് കവറിനെ പുറത്തേക്ക് കടന്നു നീക്കാൻ പാടില്ല. ഞാൻ വിദേശത്തൊരു പള്ളിയിൽ ഒരു പെരുന്നാൾ പോയപ്പം പ്രദക്ഷിണ ഇറങ്ങി. പ്രദക്ഷിണ ഇറങ്ങിയപ്പോൾ അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ നടന്ന്, ഒത്തിരി പേരുണ്ട് ചെറുപ്പക്കാരും എല്ലാവരും കൂടെ, അവരെല്ലാം ഈ ഇതൊക്കെ പിടിച്ച് നല്ല മനോഹരമായിട്ട് നിന്ന്, ഒരു ചെറിയ കാറ്റ് വന്നിട്ട് വെള്ളം കിട്ടുമോ? എന്താ കാരണം എന്ന് അറിയാമോ? കവറിനകത്ത് നിൽക്കണം. അത് ലക്ഷ്മണരേഖയും കടന്നാണ് നിൽക്കുന്നത്, കവറിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്ന എന്താ അറിയാമോ? എൻ്റെ മഹിമ മറ്റുള്ളവർ കാണണം. ഒരു സ്വയം പ്രദർശന വസ്തുവായിത്തീരും. ദൈവത്തെ പ്രദർശിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നാം ആരെ പ്രദർശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച അതിന് പകരം തന്നെത്താൻ സ്വയം പ്രദർശന വസ്തുവായിത്തീരും. അവിടെ അപകടം. ചില്ലിനകത്ത് നിൽക്കേണ്ടതായ മെഴുകുതിരി കത്തി പുറത്ത് നിന്നാൽ ഏത് പ്രതിസന്ധിയിലും കെട്ടുപോകും, ഏത് ചെറിയ കാര്യത്തിലും കെട്ടുപോകും. അതുകൊണ്ട് നാം ഓർക്കേണ്ട ഒരു വലിയ സംഗതി, നാം ഈ സ്വയം പ്രദർശന വസ്തുക്കളാകാതിരിക്കാൻ പ്രത്യേകിച്ച് ഓർക്കണം. ഇന്നത്തെ ഒരു അപകടവും അപജയവും അതാണ്. ഏത് മേഖലയിൽ പോയാലും സ്വയം പ്രദർശന വസ്തുക്കളായി മനുഷ്യനെ തീർന്നു, അതാണായാലും പെണ്ണായാലും. ആ പ്രദർശന വസ്തുക്കൾ, ആ സ്വഭാവം നമ്മെ നാശത്തിലെത്തിക്കുകയുള്ളൂ. നമുക്കിൽ ദൈവശക്തി ഉണ്ടാവില്ല. ദൈവത്തിന് കീഴ് വഴങ്ങി ജീവിപ്പാനായിട്ട് പ്രത്യേകിച്ച് ഓർക്കുക. വാഹകുദാശയിൽ സ്ലേഹ വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട്. അത് രണ്ട് രീതിയിലാണ് പൗലോസ് സ്ലേഹ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സഭയും, ഞാൻ സഭയെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമാണ് പറയുന്നത് പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാർ ബന്ധത്തെക്കുറിച്ചും അത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് കീഴ്വഴങ്ങി ജീവിക്കുക. കീഴ്വഴങ്ങി ജീവിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് കീഴ്വഴങ്ങി ജീവിക്കാനുള്ള ഒരു പ്രവണത നമ്മിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. പരിശുദ്ധ തിരുമേനിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ജീവിതത്തിൽ തപസ് കൊണ്ട് നേടിയെടുത്ത പ്രകാശം കൊണ്ട് ജീവിതത്തെ ജനത്തിന് പകർന്നു കൊടുത്ത അനുഗ്രഹത്തിൻ്റെ ആ മഹിമ അസ്ഥികളിലും കൂടി കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വെളിച്ചം, വെള്ളി വെളിച്ചം എപ്പോഴും ഉണ്ടാവുന്നത്. അതറിയണമെങ്കിൽ രാജാക്കന്മാർ 2:13 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്.
എന്നാൽ ഏലീശ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേയാണ്ടിൽ മോവാബരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശാവിൻ്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി.
ഏലീശ മരിച്ച് ഒരു വർഷം കഴിഞ്ഞു. പടക്കൂട്ടത്തെ കണ്ട് ശവടക്കാൻ പോയ ആൾക്കാരെ ആ ശവശരീരം ഏലീശായുടെ കല്ലറയിൽ വെച്ചു. ഏലീശായുടെ അസ്ഥിയെ തൊട്ടവനെ അത് ജീവിച്ചെഴുന്നേറ്റു. എന്തുകൊണ്ടാ? ഏലീശ ഗുരുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവനാണ്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവനാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കാണിച്ച, അടയാളങ്ങൾ കാണിച്ച ആളാണ് ഏലീശ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ അസ്ഥിയിൽ തൊട്ടതോടുകൂടി അവൻ ജീവിച്ചെഴുന്നേറ്റു. അതാണ് വിശുദ്ധന്മാരുടെ അസ്ഥിയുടെ സിദ്ധിവിശേഷം. അവർ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരാണ്. അവർക്ക് ശരീരത്തിൽ വേർപെട്ടാലും അവരുടെ അസ്ഥികൾക്ക് പോലും ആ ശക്തിയും സവിശേഷതയും ഉണ്ടെന്നാണ് ഏലീശായുടെ അസ്ഥി നമുക്ക് കാണിച്ചിരുന്നത്. ഇത് ഇന്ന് ഇവിടെ നമ്മൾ അറിയേണ്ടതാണ്. ഇവിടുന്ന് പ്രഭയും പ്രബലതയും ചൊരിയുന്നു. ഈ സഭയ്ക്ക് ഒരു ഏകമായി കൂടുവാൻ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പരിമൽ തിരുമേനിയുടെ കബറില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ, ഇതുപോലെ ലോകത്തുള്ള എല്ലാവരും ഒരേ കേന്ദ്രബിന്ദുവിലേക്ക് ശ്രദ്ധിക്കുമായിരുന്നു തോന്നുന്നില്ല. പരുമലയിൽ നിന്ന് കേൾക്കുവാൻ, പരുമലയിലെ വിശുദ്ധ കുർബാന ദർശിക്കുവാൻ, സംബന്ധിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാനും അവിടെ നിന്ന് കുർബാന അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റാതെ വരുമ്പോഴും അതിലൊന്ന് വിശുദ്ധിയോടെ കുളിച്ചൊരുങ്ങി. എത്ര പേരങ്ങനെ ഇരിക്കണേ! ഒരു പള്ളിയിൽ പോകുന്ന പോലെ പുതിയ വസ്ത്രങ്ങൾ ഉടുത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ കുർബാന കഴിയുന്നിടം വരെ അതിനു വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേര് ലോകത്ത് നാനാഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുക്കത്തോടെ നാനാ ദിശകളിൽ കാത്തിരിക്കാൻ കാരണമാകുന്നത് ഈ വിശുദ്ധൻ്റെ തിരിച്ചെഴുപ്പിൻ്റെ സാന്നിധ്യമാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മരിച്ചപ്പോഴും ലോകത്തിനും സമൂഹത്തിനും പ്രഭയും പ്രബലതയും ഔന്നത്യവും ചിതറിക്കൊടുത്ത ആളെയാണ്. ആ മഹത്വം ഇന്നുമുണ്ട്. അതിലേക്ക് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ കുർബാന ക്രമത്തിലെ പ്രാർത്ഥനയിൽ ആദ്യത്തെ ഞാൻ പ്രാർത്ഥനയിനകത്ത് ഇപ്രകാരം ചൊല്ലുന്നുണ്ട്. അവിടെ ചൊല്ലുന്നത് എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നിൻ്റെ മാതാവിനെയും വിശുദ്ധന്മാരെയും ഓർക്കുന്നു. എന്നിട്ട് പറയുന്നു, അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളാ ഞങ്ങളെ കാത്തുകൊള്ളണമേ, അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാൻ, അവരെപ്പോലെ നിനക്ക് ഇഷ്ടരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ, പിന്നെ പറഞ്ഞ് നമുക്ക് വേണ്ട. അതും വേണം. അവരെ പുണ്യജീവിതത്തെ അനുകരിക്കണം, അവരെപ്പോലെ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കണം. പരിശുദ്ധ പരിമൽ തിരുമേനി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. മധ്യസ്ഥയ്ക്ക് അടുത്ത് വരുമ്പോൾ, മകനെ, മകളെ, നീയും എന്നെ പോലെ നിന്നിലുള്ള കറകളും ചതിവുകളും ചുളിവുകളും എല്ലാം മാറ്റിക്കളഞ്ഞ്, ചേലയില്ലാത്തവനെ മാറ്റിക്കളഞ്ഞ്, അശുദ്ധനെ മാറ്റിക്കളഞ്ഞ് നീ ദൈവത്തോടെ ഏകീഭവിക്കപ്പെടണം. ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതം നയിച്ചത് എന്ന് പരിശുദ്ധ പരിമൽ തിരുമേനി എന്നോട് നിങ്ങളോടും പറയുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കാം. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിച്ചുകൊള്ളാം. സൃഷ്ടാവിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവനാണ് വിശുദ്ധൻ. ആ ദൈവം അന്തം വരാൻ ആഗ്രഹിക്കുന്ന സൃഷ്ടാവിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവൻ, അത് നമ്മൾ ഓർക്കണം. ഞാനൊരു പാവം സീറോ, വിലയില്ലാത്തൊരു സീറോ. യേശു എന്ന ഒന്ന് വന്നാൽ ഞാനൊരു ഹീറോയാണ്. അവ സൃഷ്ടാവിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവൻ. എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അപ്പോൾ അഹങ്കാരമൊക്കെ പോവും, ഞാനെന്നുള്ള ഭാവം മാറും. ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ശക്തിക്കും എന്നെ ഇളക്കുവാൻ കഴിയുകയില്ല എന്നുള്ള പൂർണ്ണബോധ്യം. ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റു എന്ന് തോന്നും. തകർന്നു പോയെന്ന് വിചാരിക്കും. ആ ദാനിയേലിൻ്റെ കൂട്ടുകാരാണെങ്കിൽ തീയിലേക്ക് കൊണ്ടിട്ട് ഇവൻ പോയവരുടെ വസ്ത്രം വരുന്ന കത്തി നശിച്ചതാ, തീയിലിടാ അദ്ദേഹത്തിന് കാക്കാൻ മേലായിരുന്നു. തീ കൊണ്ടിട്ട് കഴിഞ്ഞാണ് അവരെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നത്. നാലാമത് ഒരുത്തൻ പനിമഞ്ഞും തളിച്ചു കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നാം ദൈവത്തോടൊപ്പമായിരിക്കുവാനും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാനും നാം പ്രത്യേകിച്ച് ഓർക്കണം. സൃഷ്ടാവിൻ്റെ പ്രവർത്തനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് വിശുദ്ധർ. കർത്താവ് എപ്പോഴും നമ്മിൽ നിന്നും പ്രതീക്ഷിക്കും. കാനാവിലെ കല്യാണത്തിന് നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. എന്തിനാ പച്ചവെള്ളം വീഞ്ഞാക്കുന്ന സൃഷ്ടാവിന്? ആ ഭയങ്കരം കല്യാണമാണ് നടന്ന പറഞ്ഞത്. ലക്ഷക്കണക്കിന് ലിറ്റർ വീഞ്ഞാണ് അന്ന് ഉപയോഗിച്ചെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാത്രങ്ങളിലൊക്കെ വീഞ്ഞ് നിറയട്ടെ എന്ന് ദൈവത്തിന് പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞാൽ എന്ന ആളല്ലേ ദൈവം? അത് ചെയ്തില്ലല്ലോ. അല്ലെങ്കിൽ ആ വീഞ്ഞു പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനായി പറയാൻ പറ്റുന്നില്ലേ? ചെയ്തില്ല. കർത്താവ് പറഞ്ഞു അവിടെ രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങളുണ്ട്, അതിൽ വെള്ളം നിറയ്ക്കണം. അതിനൊരു പണിയുണ്ട്. കാല് കഴുകാൻ വെക്കുന്ന വെള്ളം വെക്കുന്ന പാത്രമാണ്, അതുകൊണ്ട് കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തേച്ച് കഴുകണം, വൃത്തിയാക്കണം, ശുദ്ധീകരിക്കണം. ഒത്തിരി പണിയുണ്ട്. അപ്പോൾ ഈ പണികളെല്ലാം ചെയ്തിട്ടായിരിക്കുമല്ലോ അവർ വെള്ളം നിറച്ച് വെച്ചത്. ആ വെള്ളം നിറച്ച് വെച്ച വെള്ളമാണ് വീഞ്ഞായി തീർന്നത്. മഴവെള്ളം ഇപ്പം നമ്മുടെ അന്തരീക്ഷം പൊടിയും പടലും നിറഞ്ഞ, അല്ലെങ്കിൽ ആ മഴവെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമുള്ള വെള്ളമാണ്. ആ ശുദ്ധമുള്ള വെള്ളം ഒരു ചേമ്പിൻ്റെ ഇലയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു താമരയുടെ ദളത്തിൽ വന്ന് വീണാൽ അത് കുടിക്കാൻ എന്ത് രസമായിരിക്കും, അതെന്ത് പരിശുദ്ധമായിരിക്കും. അതേസമയത്ത് ഓടയിൽ വീണാലോ? എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം മേഞ്ഞാക്കിയതിനെക്കുറിച്ച് വിരുന്നുവാഴി പറയുന്നത് ഇത്രയും മേൽത്തരമായ വീഞ്ഞ് നീ ഇതുവരെ കാത്തു വെച്ചുമല്ലോ എന്നാണ്. ഈ മേത്തരമായ വീഞ്ഞ് അവിടെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ആ വേലക്കാര ആ പാത്രങ്ങൾ വിശുദ്ധമായി ശുദ്ധീകരിച്ച് ശുദ്ധമായ ജലം നിറച്ചു. അപ്പം വേലക്കാരുടെ പ്രവർത്തനം ഇവിടെ എവിടെ ആവശ്യമാണ്? അബ്രഹാം പിതാവ് ഇസഹാക്കിന് ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നു. എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്? കർത്താവ് പിന്നെ ബലിയർപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. പക്ഷേ അവനാവശ്യമാണ് അബ്രഹാമിൻ്റെ വിശ്വാസവും അവൻ്റെ പ്രവൃത്തിയും. അവനെ അവിടെ കൊണ്ടുവന്ന് മകൻ്റെ കൈയും കാലും കെട്ടി അവിടെ കിടത്തുന്നത് വരെ കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൻ കർത്താവ് പറയുന്നത് ബാലൻ്റെ മേൽ കൈ വയ്ക്കരുത് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തി, മനുഷ്യൻ്റെ പ്രയത്നം ദൈവം ഇച്ഛിക്കുന്നുണ്ട്. അഞ്ചപ്പം കണ്ട 5000 പോഷിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ലേ? അവിടെ നിന്ന് കാണുന്നത് ആ ബാലൻ. കർത്താവ് പറയുന്നത് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നാണ് ചോദ്യം. നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർത്താവ് ആരിച്ചു സൃഷ്ടാവിനോട് ചേർന്ന്. അതുപോലെ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അവനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറയുന്നത് എന്താ? അവൻ്റെ കെട്ടയിരിക്കാൻ ഉയർപ്പിച്ച കർത്താവിന് എന്തുകൊണ്ട് കെട്ടുകൂടി പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? മലാവമാരില്ലേ? പക്ഷേ അത് പോരാ, നമ്മുടെ പ്രവർത്തനം കൂടെ ആവശ്യമാണ്. പരിമേൽ തിരുമേനി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം സൃഷ്ടാവിനോട് ചേർന്ന് ചെയ്തതാണ്. സൃഷ്ടിക്കത് ചെയ്യാൻ അവകാശമുണ്ട്, അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കണം, കർത്താവിൻ്റെ നാമമാണെന്ന് പറഞ്ഞുകൊണ്ട് കള്ള അടയാളങ്ങളും കള്ള അത്ഭുതങ്ങളും ചെയ്യുന്നത് പിശാചാണ്. പലരും ആളെ കൂട്ടാൻ വേണ്ടി കള്ളത്തരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേൾക്കുന്നത് പൈശാചികമാണ്, അത് ദൈവികമല്ല, ഒരു സുവിശേഷവുമല്ല. പണത്തിൻ്റെ വരവിന് വേണ്ടി ചെയ്തതാണ്. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് സത്യസന്ധമായി മാത്രമേ നടക്കാവൂ, സത്യസന്ധമായി മാത്രമേ നമുക്ക് ചെയ്യാവൂ എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാവണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നമ്മുടെ മടി, അലസത ഒന്നും അതിന് പറ്റുന്നതല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മടിയും അലസത. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ പണികൾ ചെയ്യുവാൻ നമ്മൾ പലപ്പോഴും ചെയ്യത്തില്ല. അത് ഏറ്റവും വലിയ ശാപമാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ ഉത്തരവാദിത്വങ്ങളും, അത് അച്ഛനും മെത്രാനും മാത്രമല്ല, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ, അപ്പനും അമ്മയാണെങ്കിൽ, മക്കളെ നേരെ ചൊവ്വേ വളർത്താനുള്ള ജോലിയും അപ്പൻ്റെ അമ്മയുടെയാണ്. അത് നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ അതിന് ശിക്ഷയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ദൈവത്തോട് ചേർന്ന് അവനോട് ചോദിച്ച് ചെയ്യുവാൻ നമുക്കെപ്പോഴും കഴിയണം. അവിടെ നമ്മെ തോൽപ്പിക്കാൻ ഒരു ശക്തി കഴിയില്ല. ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയുടെ അവസ്ഥയിൽ ഒന്നായി തീർന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. പരമേൽ തിരുമേനി ചെയ്തതാണ്, ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തിൽ നിന്ന് പഠിച്ച് സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി ചെയ്തു. അതേ ഈ 100 വർഷങ്ങൾക്ക് ശേഷവും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ കൂടി വരുവാൻ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള എല്ലാവർക്കും കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തും നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പം 100 വർഷത്തിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാധ വരുമെന്ന് കേട്ടിട്ടുള്ളത്. അന്നും കോളറയും അതുപോലെ പ്ലേഗും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്ന് സ്ഫുടം ചെയ്ത് ദൈവത്തിലേക്ക് എടുക്കപ്പെട്ട മനുഷ്യനാണ് പരിശുദ്ധ പരിമല തിരുമേനി. അതുകൊണ്ടാണ് സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി നന്മകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കുക. ഹെസക്കിയേലിൻ്റെ പ്രവചനത്തിൽ 47-ാം അധ്യായത്തിൽ ഇപ്രകാരം 37-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. അവിടെ പ്രവാചകനോട് ദൈവദൂതൻ ചോദിക്കുന്നു, ഒരു വലിയൊരു കൂട്ടം അസ്ഥി കാണിച്ച് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിച്ചെഴുന്നേൽക്കുമോ? ഉണങ്ങിയ അസ്ഥികളാണ്. പ്രവാചകൻ ചോദിക്കുകയാണ് ദൈവം ഇത് ജീവിച്ചെഴുന്നേൽക്കുമോ? അതിന് മറുപടി എന്താണ്? അത് ദൈവമേ അങ്ങേക്ക് അറിയാമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, നീ അസ്ഥികളോട് പ്രവചിച്ച് പറയുക, ഈ അസ്ഥികൾ ഒന്നായി ചേരട്ടെ. അസ്ഥികൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവചനമുണ്ട്. അതുപോലെ 4 കാറ്റിനോട് പറ അവ വന്ന് ഊതാൻ പറയാം. അപ്പം പ്രവാചകനുണ്ട്, കാറ്റുകളുണ്ട്, ദൈവമുണ്ട്. ഈ പല കാര്യങ്ങളും ഒന്നിച്ച് വേണം പോകാൻ, ദൈവത്തോട് ചേർന്ന്. അതിനാണ് കർത്താവ് ദൈവം തമ്പുരാൻ ഏതിനിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. നമ്മുടെ വ്യാരം ഏതിനിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് കൊള്ളയടി. ഇപ്പം നമ്മൾ പ്രകൃതിയെ കൊള്ളയടിക്കുന്നവരാ. അമ്മയുടെ പാൽ കുടിക്കാം കൊച്ചുങ്ങൾക്ക്. ചില രാക്ഷസുക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അമ്മയുടെ ചോരയും കുടിക്കും പാലും കുടിക്കും. അമ്മയുടെ ചോരയും പാലും കുടിക്കുന്നത് മനുഷ്യനല്ല. ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുക, നമ്മുടെ ഭാവം നിമിത്തം പ്രകൃതി നശിക്കുക. ആ കൂട്ടത്തിൽ പ്രകൃതിയെ നശിപ്പിക്കാനല്ല കർത്താവ് നമ്മളെ ആക്കി വെച്ചത്. അവിടെ പറയുന്നുണ്ട്, അവൻ തോട്ടത്തിൽ വേല ചെയ്യുവാനായി മനുഷ്യനെ അവിടെ കൊണ്ടാക്കി, തോട്ടം കാപ്പാനും വേല ചെയ്യുവാനുമായിട്ട് അവനെ കൊണ്ടാക്കിയെന്ന് കാണുന്നുണ്ട്. തോട്ടം കാപ്പാനും വേല ചെയ്യുവാനുമായിട്ടാണ് മനുഷ്യനെ കൊണ്ടാക്കിയത്. പരിശുദ്ധ പരിമലത്തിനും ഞാൻ മുമ്പ് പറഞ്ഞു കുടുംബത്തിലേക്ക് അയച്ച കൽപ്പനകളുടെ കാര്യം. അവിടെ പറയുന്നുണ്ട്, ആനയെ ശരിക്ക് നോക്കാഞ്ഞ ആ നോട്ടക്കാരനെ ശാസിക്കുന്നുണ്ടാക്കത്ത്, അവനെ ശിക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ചും ഈ അന്നത്തെ ശൈശവിവാഹത്തിനെതിരെയും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ അറിയേണ്ടതാ, പരമൽ തിരുമേനി എന്ന് പറയുമ്പോൾ എൻ്റെ നിങ്ങളുടെയൊക്കെ ജാരം ഒരത്ത് കൂരി പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയല്ല, ഞാനോ വേറൊരാളോ ചെയ്യുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് കാര്യങ്ങളാണ് ചെയ്തത്. അന്ന് പരിശുദ്ധ സഭയ്ക്ക് 225 സ്കൂളുകളുണ്ടായിരുന്നു. അന്നത്തെ വലിയ മെത്രാപ്പോലിത്ത ജോസഫ് മാർ ദേവനാസിയുടെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന മിക്ക സ്കൂളുകളുടെയും ഉപജ്ഞാതാവും അതിനുവേണ്ടി ഓടി നടന്നു അദ്ദേഹം. സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. ഇത് നമ്മൾ മറന്നുകൂടാത്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. ഓടി നടന്ന് പ്രവർത്തിച്ച ആളാണ്, അധകൃതർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്, വിദേശ മിഷന് വേണ്ടി പ്രവർത്തിച്ചതാണ്. ഈ സഭയ്ക്ക് തന്നെ മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കാം എന്ന് കാണിച്ചു തന്നയാളാണ് ആലുവായിൽ കവറടയിരിക്കുന്നതായ പരിശുദ്ധ അത്തനാസി തിരുമേനിയും അദ്ദേഹം പരമൽ തിരുമേനിയും ഒന്നിച്ചാണ് വടക്കം പറവേറൂർ വെച്ച് വാഴിക്കപ്പെട്ടത്. ആ വാഴിക്കപ്പെട്ട അവർ രണ്ടുപേരും കൂടാണ് അൽവാറിയസ് മാർ യൂലിയോസ് തിരുമേനിയെ വാഴിക്കുന്നത്. അവർ രണ്ടുപേരും കൂടിയാണ് റിനിവിലാത്ത തിരുമേനിയെ വാഴിക്കുന്നത്. മലങ്കര സഭയ്ക്ക് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ആളെ വാഴിക്കാൻ കഴിയും, അത് കാതോലിക്ക പോലും ഇല്ലാത്ത സമയത്ത് കഴിയുമെന്ന് സ്ഥാപിച്ചയാളാണ് പരിശുദ്ധ പരിമല തിരുമേനി. ഇത് നമ്മൾ അറിയണം. അത് പ്രാർത്ഥനയിൽ നിന്ന്, അല്ലാതെ അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു ചിന്തയല്ല. ഈ സഭയ്ക്കതിന് സ്വയം ശീർഷകത്വം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയായിരുന്നു. ഇത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. മാത്രമല്ല, ഞാനും നിങ്ങളൊക്കെ യെരുശലേം തീർത്ഥയാത്ര ഒത്തിരി നടത്തുന്ന ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും തീർത്ഥാടനവും എന്നതിനേക്കാൾ ഉപരിയായി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കുറേ നാടുകളൊക്കെ ദേശങ്ങളൊക്കെ കാണുക, സന്തോഷിക്കുക, ആനന്ദിക്കുക, അതൊക്കെ ആയിരിക്കും പലപ്പോഴും. പക്ഷെ പരിമളത്തിന് ഇങ്ങനെയല്ല, 40 ദിവസം ഉപവാസം, പിന്നെ അത് കഴിഞ്ഞിട്ട് കപ്പലിലേക്കുള്ള കഷ്ടപ്പാട്, അവിടെ പോയി അവിടെ പ്രാർത്ഥനാപൂർവ്വം എല്ലാം കണ്ട് കേട്ട് വന്നു തുടങ്ങി. ഇവിടെ വന്നിട്ടോ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു പോൾമണിലാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു, അന്ന് എഴുതപ്പെട്ടിട്ടുള്ള യാത്രാവിവരണങ്ങൾ പ്രിൻ്റ് ചെയ്തതും ലക്ഷണയുക്തവുമായ ഒരു പുസ്തകമാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഊർസ്ലേം യാത്ര. ഇത് നമ്മൾ അറിയേണ്ടതാണ്. ഒരു സാഹിത്യകാരൻ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചയാൾ, അധകൃതരെ ഉയർത്തിയ ആൾ, വിദേശത്ത് മിഷൻ തുടങ്ങിയ ആൾ, സ്വദേശത്ത് ആരാധനക്രമം, ഇന്നത്തെ നമ്മുടെ ഈ കുർബാനക്രമത്തിൻ്റെ ആദ്യ പ്രതി അടിക്കുന്ന സമയത്ത് കോനാട്ട് മൽപ്പാനച്ചനും അതുപോലെ തന്നെ വട്ടശ്ശേരി മൽപ്പാനച്ചനും എഴുതുന്നുണ്ട്. ആദ്യത്തെ ക്രമത്തിൽ ആമുഖം എഴുതുന്നുണ്ട്. കടന്നുപോയ പിതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബാഹുല്യത്താൽ തീർക്കാൻ കഴിയാതെ പോയത് ഞങ്ങൾ ചെയ്യുന്നു. സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ആരാധനക്രമം കൊണ്ടുവരിക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒത്തിരി ഒത്തിരി സമൂഹത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവിന് കഴിഞ്ഞത് ദൈവീക ശക്തി കുടികൊണ്ടതുകൊണ്ടാണ്, വിശുദ്ധിയിൽ കുടികൊണ്ടത് കൊണ്ടാണ് പ്രവർത്തിക്കാൻ കഴിയും. പണം കെട്ടിവെച്ചിട്ടല്ല. ഇന്ന് എൻ്റെ നിങ്ങളുടെ വിചാരം എന്നാ, പണം കൂട്ടി വെക്കുക പാപമാ, കിട്ടിയത് പോരാ, കണ്ടത് പോരാന്ന് പറഞ്ഞ് പണം കൂട്ടി വെക്കുക, എന്തെടുക്കാനോന്നും അറിയത്തില്ല, അതിൻ്റെ പുറത്ത് അടയിരിക്കുക, കിട്ടുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടും. ഈ പണം എപ്പം കൂടുന്നുവോ അന്ന് നാശമാണ്, സഭയ്ക്കാലും സമൂഹത്തിനും കുടുംബത്തിലായാലും. ആ ഒരു ധാരണ മാറ്റം, ഇന്ന് സഭയിലാണെങ്കിലും സമൂഹത്തിലായാലും പണത്തിന് മാത്രമാണ് ഒരു സ്ഥാനം തോന്നും. അത് കർത്താവ് തള്ളിക്കളഞ്ഞതാണ്. 3 പരീക്ഷയിലൊന്നാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ച് അങ്ങനെ പാടില്ല. പരിമല തിരുമേനി പണം എന്ന് പറഞ്ഞ് നടന്നില്ല, എല്ലാ കാര്യവും നടന്നു. ഈ 225 സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പഠിയ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം PWDക്കാരുടെ പരിപാടി പോലെ ഒത്തിരി കെട്ടിടങ്ങൾ പണിതിടുക, അതല്ല ദൈവത്തിൻ്റെ മാർത്തോസ്ലിയ വന്നിട്ട് തന്നെ ചെയ്ത് മാർത്തോസ്ലിയ തനിക്ക് കെട്ടിടം പണിയാന്ന് ആവശ്യം കൂടെ സുവിശേഷ വേലക്കാർ ചെയ്ത് രാജാവിൻ്റെ സഹോദരൻ മോളി ചെന്നപ്പോഴാണ് കണ്ടത്, മോളി ഭയങ്കര കെട്ടിടം പണിതിട്ടേക്കുന്നു. പിന്നെ വന്നിട്ട് പറഞ്ഞു രാജാവിനോട്, അദ്ദേഹം പണിതിരുന്ന അങ്ങേക്ക് ഒരു കൊട്ടാരം മേലുണ്ട്, ദൈവം നമ്പരാനും വേണ്ടി കൊട്ടാരം പണിയുന്നവരാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. അധികം തീർപ്പിക്കുന്നില്ല, എല്ലാ അനുഗ്രഹങ്ങളും നേരെയാണ്. ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രത്യക്ഷത്തിൽ പള്ളിയകത്തെ ആൾക്കാരിൽ നമ്മുടെ വിശ്വാസം വെച്ച് പള്ളിയകത്തും ആളാണ്. ഇപ്പം ഇവിടെ ചിലപ്പോൾ നമുക്ക് വിഴുങ്ങും ആരുമില്ലെന്ന്, ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളൊന്നും അകത്തില്ലാത്തത് കൊണ്ട് ഇവിടെ സന്തോഷത്തോടെ നിൽക്കുന്ന കൂട്ടരാരെന്നറിയാമോ, വാങ്ങിപ്പോയ പിതാക്കന്മാർ, നമ്മളൊന്നും നല്ല മനസ്സോടെ നിൽക്കത്തില്ല. നമ്മുടെ ആരാധനകളെല്ലാം നമ്മളും വാങ്ങിപ്പോയവരും ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പൂർണ്ണമായ ബോധ്യം ഇവിടേക്ക് അവിടെ നിൽപ്പുണ്ട്, അവർ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പിൻതലമുറ ദൈവത്തെ ശരിക്കും അറിയാതാണ് ജീവിക്കുന്നത്. അവരുടെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞ് അവർക്കും വിഷമിച്ചിരിക്കുകയായിരിക്കും. കുർബാനയ്ക്ക് റോഷ്മയെ ഇങ്ങോട്ട് നോക്കും, ചിലപ്പം ചിലർ ചോദിക്കാറുണ്ട് തിരുമേനി ആളില്ലാത്തടത്ത് നോക്കിയെന്ന റോഷ്മയ എന്ന്. അതറ്റ അവിടെ പരിശുദ്ധ പിതാക്കന്മാരൊക്കെ, നമ്മുടെ കടന്നുപോയ പിതാക്കന്മാരൊക്കെ വന്നിപ്പോണ്ട് അവിടെ, ഇവിടെ നിറച്ചു നിൽപ്പുണ്ട് അവർ. നമ്മുടെ നമ്മിലുള്ള കൺമഷങ്ങളും കളങ്ങളും കാരണം അവർക്ക് നിൽക്കാൻ പറ്റാതെ ചിലപ്പോൾ ഇതുവരെ നിന്ന് കാണില്ല, ഇപ്പം നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് നാം ഓർക്കുക, അവരോടൊപ്പമായിരിക്കാൻ, പരിശുദ്ധ തൃത്വത്തോടൊപ്പമായിരിക്കാൻ, പരിശുദ്ധാത്മാവിനോടൊപ്പമായിരിക്കാൻ, പരിശുദ്ധവയിൽ ഏകീഭവിച്ച അവസ്ഥയിലായിരിക്കാൻ, നമ്മിൽ നിന്ന് കളങ്ങളും കുറവുകളും മാറ്റിക്കളയാൻ, തെറ്റുകളിൽ നിന്ന് വിമുക്തരാകുവാൻ, നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അദൃശ്യമായ വലതുറക്കം നേടി എന്നെ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കിയെടുക്കുന്നു. ദൈവം നമ്പരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.